ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇത് 2015 അവസാനത്തെ മൻ കി ബാത്താണ്. അടുത്ത മൻ കി ബാത് 2016 ആയിരിക്കും. ഇപ്പോൾ നാം ക്രിസ്മസ് ആഘോഷിച്ചതേയുള്ളൂ. പുതുവർഷത്തെ വരവേൽക്കാൻ, സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്ക് ഒരു കുറവുമില്ല. ഒന്നിനു പിറകെ ഒന്നായി ഉത്സവങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഉത്സവം മറ്റൊന്നിൻ്റെ സൂചന തന്നുകൊണ്ടാണ് മറഞ്ഞുപോകുന്നത്. പലപ്പോഴും തോന്നാറുണ്ട്, ഭാരതം ഉത്സവങ്ങളിലൂടെ സാമ്പത്തിക ഭദ്രത നേടുന്ന നാടാണെന്ന്. സമൂഹത്തിലെ ദരിദ്രർക്ക് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള അവസരമായി ഉത്സവങ്ങൾ മാറാറുണ്ട്. ഏവർക്കും എന്റെ ക്രിസ്മസ് നവവത്സരാശംസകൾ. 2016 എല്ലാവർക്കും ആഹ്ലാദത്തിന്റെ പെരുമഴയാകട്ടെ. പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ. ലോകം ഭീകരവാദത്തിൽ നിന്നും ആഗോള താപനത്തിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടട്ടെ. മനുഷ്യൻ സുഖജീവിതം നയിക്കുന്നതിനപ്പുറം നമുക്ക് സന്തോഷിക്കാൻ മറ്റെന്താണുള്ളത്? ഞാൻ സാങ്കേതികവിദ്യ നന്നായി പ്രയോഗിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിലൂടെ എനിക്ക് ധാരാളം അറിവും ലഭിക്കാറുണ്ട്. MyGOV എന്ന പോർട്ടൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പൂനെയിലെ ശ്രീ ഗണേഷ് വി സാവലോഷ് വാർക്കർ ഈ സീസൺ ടൂറിസ്റ്റ് സീസണാണ് എന്നെനിക്കെഴുതി. ദേശീയരും വിദേശീയരുമായ ധാരാളം പേർ വിനോദസഞ്ചാരികളായി വരുന്നുണ്ട്. ജനങ്ങൾ ക്രിസ്മസ് അവധിയും ആഘോഷിക്കുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും യാത്രാനിവാസികളിലും ശുചിത്വത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്ന്. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്രത്തോളം വൃത്തിയായിരിക്കുമോ അത്രത്തോളം ഭാരതത്തിന്റെ അഭിമാനമുയരുമെന്ന ഗണേഷ്ജിയുടെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ നിങ്ങളിലെത്തിക്കുകയും ചെയ്യുന്നു. അതിഥി ദേവോ ഭവ എന്നല്ലേ നാം പറയാറുള്ളത്? അതിഥി വരുമ്പോൾ നാം വീടെത്രമാത്രം വൃത്തിയായി അലങ്കരിച്ചു വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ശുചിത്വത്തെ സംബന്ധിച്ചു വരുന്ന വാർത്തകൾ എനിക്ക് സന്തോഷം നൽകുന്നതാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഇക്കാര്യത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടെത്തി അവർ ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. ഞാൻ ഈയിടെ പത്രത്തിലൊരു വാർത്ത വായിച്ചു. അത് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മധ്യപ്രദേശിലെ സീഹോർ ജില്ലയിലെ ഭോജ്പുര ഗ്രാമത്തിലെ കൽപ്പണിക്കാരനാണ് ദിലീപ് സിംഗ് മാളവിയ. ഇപ്പോൾ അദ്ദേഹം സാധാരണ മേസ്ത്രി പണികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹം ചെയ്ത വിശേഷപ്പെട്ട കാര്യങ്ങളാൽ പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളെ അറിയിക്കണം എന്നെനിക്ക് തോന്നി. ഗ്രാമവാസിയായ ദിലീപ് സിംഗ് മാളവിയ ഗ്രാമത്തിലാരെങ്കിലും ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ചാൽ ശുചിമുറി നിർമ്മിക്കാനുള്ള തൊഴിൽ സൗജന്യമായി ചെയ്തു നൽകാം എന്ന് തീരുമാനിച്ചു. ഭോജ്പുര ഗ്രാമത്തിൽ തന്റെ പരിശ്രമത്തിലൂടെ കൂലി വാങ്ങാതെ അദ്ദേഹം 100 ശുചിമുറികൾ നിർമ്മിച്ചു. ദിലീപ് സിംഗ് മാളവിയയെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുന്നു. പലപ്പോഴും രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും നിരാശ ഉളവാക്കുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനിടയിലും ദിലീപിനെപ്പോലെ കോടിക്കണക്കിന് ജനങ്ങൾ അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുന്നു. ഇതാണ് ദേശത്തിന്റെ ശക്തി. ദേശത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷയും ഇതുതന്നെയാണ്. അതുകൊണ്ടുതന്നെ മൻ കി ബാത്തിലൂടെ ദിലീപ് സിംഗിന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്. നമ്മുടെ ദേശം അതിവേഗത്തിൽ മുന്നേറുന്നതിന് പിന്നിൽ അനേകം പേരുടെ അക്ഷീണ പരിശ്രമമുണ്ട്. തോളോടു തോൾ ചേർന്ന് 125 കോടി ജനങ്ങൾ മുന്നേറുന്നു, ദേശത്തെയും മുന്നോട്ട് നയിക്കുന്നു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നിത്യേന പുതിയ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇൻഷുറൻസ് സുരക്ഷയുടെ കാര്യത്തിലാകട്ടെ, ബാങ്കിംഗ് സേവനങ്ങളുടെ കാര്യത്തിലാകട്ടെ, ഈ ഐക്യം നമ്മെ സഹായിക്കുന്നു. ബാങ്കിന്റെ പടിവാതിൽക്കൽ പോലും എത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങൾ ഇന്ന് മുദ്രായോജനയിലൂടെ നിഷ്പ്രയാസം വായ്പകൾ നേടുന്നു. ലോകം മുഴുവൻ യോഗയാൽ ആകർഷിക്കപ്പെടുകയും അന്തർദേശീയ യോഗാദിനം ആഘോഷിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ഭാരതത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു. ഇതാണല്ലോ യഥാർത്ഥ ഭാരതമെന്ന് നാം അതിശയിച്ചു. ഭാരതത്തിന്റെ വിശാലത ദർശിക്കുമ്പോഴാണ് ഈ ഭാവന നമ്മുടെ മനസ്സിലുണരുന്നത്. പുരാണത്തിലെ യശോദാമാതാവിൻ്റെയും കൃഷ്ണൻ്റെയും സംഭവങ്ങൾ ആർക്ക് മറക്കാൻ കഴിയും? ഉണ്ണികൃഷ്ണൻ സ്വന്തം വായ്ക്കുള്ളിൽ ബ്രഹ്മാണ്ഡം മുഴുവൻ കാട്ടിക്കൊടുത്തപ്പോൾ യശോദ അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. യോഗാ ദിനാചരണം ഭാരതത്തിന് അതേ ശക്തിയാണ് നൽകിയത്. ശുചിത്വം എന്ന വാക്ക് ഇന്ന് വീടുകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വൈദ്യുത തൂണുകൾ എത്തുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം, നിരന്തരം വൈദ്യുതിയിലൂടെ സുഖമനുഭവിക്കുന്ന നഗരവാസികൾക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വൈദ്യുതി വകുപ്പുകൾ പണ്ടും ഇക്കാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ 1000 ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിക്കാനുള്ള തീരുമാനത്തിലൂടെ ഇന്ന് ഈ ഗ്രാമത്തിലാണെങ്കിൽ നാളെ മറ്റൊരു ഗ്രാമത്തിൽ വൈദ്യുതി എത്തി എന്നുള്ള വാർത്തകൾ ആഹ്ലാദിപ്പിക്കുന്നവയാണ്. ഇതുവരെ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നു കണ്ടില്ല. പക്ഷേ വൈദ്യുതി എത്തിയതിലൂടെ ഗ്രാമീണർ അനുഭവിക്കുന്ന ആഹ്ലാദവും ആവേശവും മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർവൃതി ലഭിക്കും എന്നുള്ളതാണ്. തങ്ങളുടെ പ്രയത്നത്തിലൂടെ ആ ഗ്രാമത്തിന് എന്തെങ്കിലും നൽകാൻ കഴിഞ്ഞു, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് അവർക്ക് അഭിമാനിക്കാൻ കഴിയും. കർഷകരാകട്ടെ, ദരിദ്രരാകട്ടെ, യുവാക്കളാകട്ടെ, സ്ത്രീകളാകട്ടെ, അവർ ഇതറിയേണ്ടതല്ലേ? ഏത് സർക്കാർ എന്തു ചെയ്തു, ഏത് സർക്കാർ എന്ത് ചെയ്തില്ല എന്നല്ല അറിയേണ്ടത്. അറിയേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ അവകാശം കിട്ടിയോ ഇല്ലയോ എന്നതാണ്. സത്യസന്ധമായി ശരിയായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും എത്രത്തോളം പേർക്ക് എത്തിക്കാൻ കഴിയുമോ അത് എത്തിക്കേണ്ടതാണ്. അതും ഒരു സേവനമാർഗം തന്നെയാണ്. ഞാനും എൻ്റേതായ വഴിയിൽ അതിനുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ കുറച്ചൊക്കെ എനിക്കും ചെയ്യാനാകും. ഈ രാജ്യത്തെ ഓരോ സാധാരണ പൗരനും മൊബൈൽ ഫോണിൽ നരേന്ദ്രമോദി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്നെ ബന്ധപ്പെടാനാകും. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. എൻ്റെ ആഹ്ലാദം ജനങ്ങൾ ധാരാളം കാര്യങ്ങൾ എന്നോട് പറയുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ രീതിയിൽ പങ്കാളിയാകൂ. 125 കോടി ജനങ്ങളിൽ ഇതെത്തിക്കേണ്ടതല്ലേ? നിങ്ങളുടെ സഹായമില്ലാതെ ഇതെനിക്കെങ്ങനെ സാധിക്കും? വരൂ, നമുക്കൊന്നായി സാധാരണക്കാരുടെ ഗുണത്തിനുള്ള കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ അവരിലേക്കെത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇക്കഴിഞ്ഞ 15 ഓഗസ്റ്റ് ചെങ്കോട്ടയിൽ വെച്ച് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ച ചെയ്തുവല്ലോ. അത് കഴിഞ്ഞ് സർക്കാർ വകുപ്പുകളിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. ഭാരതത്തിന് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലാകാൻ കഴിയുമോ? സംസ്ഥാനങ്ങൾ തമ്മിൽ യുവജനങ്ങൾക്ക് വലിയൊരവസരമൊരുക്കുന്ന വിധത്തിൽ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും, അത് ഉൽപ്പാദന മേഖലയിലാകട്ടെ, സേവന മേഖലയിലാകട്ടെ, കാർഷിക വൃത്തിയിലാകട്ടെ, തുടങ്ങാൻ നമുക്ക് കഴിയുമോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ കാര്യത്തിലും പുതിയ പുതിയ ചിന്താഗതി, പുതിയ രീതികൾ, ഇതില്ലാതെ ലോകത്തിന് മുന്നേറാനാകില്ല. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ യുവജനങ്ങൾക്ക് ഒരു വലിയ അവസരമാണ് തുറന്നുകൊടുക്കുന്നത്. എൻ്റെ യുവസുഹൃത്തുക്കളെ, 16 ജനുവരി ഭാരത സർക്കാർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രവൃത്തിപഥത്തിലെത്തിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കമിടുകയാണ്. അതെങ്ങനെയാകും, എന്താകും, എന്തിനുവേണ്ടിയാകും എന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടും. ഈ ദേശമൊട്ടുക്കുള്ള IIT, IIM, കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ, NIT എന്നിവിടങ്ങളിലുള്ള യുവജനങ്ങളെ ഈ പദ്ധതിയുമായി പങ്കാളികളാക്കും. സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ പ്രബലമായ ഒരു ധാരണയുണ്ട്. ഡിജിറ്റൽ വേൾഡ് ആകട്ടെ, IIT പ്രൊഫഷനാകട്ടെ, ഈ സ്റ്റാർട്ടപ്പ് അവർക്കു വേണ്ടിയുള്ളതാണെന്ന്. ഇതങ്ങനെ ആകരുത്. രാജ്യത്തിൻ്റെ ആവശ്യത്തിനായി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. തൊഴിലെടുക്കുന്ന ഒരു ദരിദ്രനായ വ്യക്തിയുടെ ശാരീരിക അധ്വാനത്തെ ലഘൂകരിക്കാൻ യുവാക്കൾ ഇന്നവേഷനിലൂടെ ഒരു കണ്ടെത്തൽ നടത്തിയാൽ അത് അവരുടെ കഠിനാധ്വാനത്തിന് സഹായകരമാകും. ഇതിനെയും ഞാൻ സ്റ്റാർട്ടപ്പായി കാണുന്നു. ഇങ്ങനെയുള്ള യുവാക്കളെ സഹായിക്കാനാണ് ഞാൻ ബാങ്കുകളോട് പറയുന്നത്. യുവാക്കളോടും ഞാൻ ധീരതയോടും മുന്നേറാൻ പറയാറുണ്ട്. വിപണി ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെ ബൗദ്ധിക സമ്പത്ത് കുറച്ച് നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടതാണോ? അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഭാരതത്തിൻ്റെ ഏതൊരു കോണിലുമുള്ള യുവാക്കൾ പ്രതിഭാശാലികളാണ്. അവർക്ക് അവസരമാണ് നൽകേണ്ടത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ കുറച്ച് നഗരങ്ങളിൽ മാത്രമായി ചുരുങ്ങാൻ പാടില്ല. ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലേക്കുമായി ഇത് വ്യാപിക്കണം. സംസ്ഥാന സർക്കാരുകളോടും ഇത് വ്യാപിപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ജനുവരി 16 വ്യക്തതയോടെ ഇക്കാര്യം ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യും. നിങ്ങളുടെ നിർദ്ദേശം ഞാൻ സ്വാഗതം ചെയ്യും. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജയന്തിയാണ്. സ്വാമി വിവേകാനന്ദനിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്ന എന്നെപ്പോലെയുള്ള കോടിക്കണക്കിന് വ്യക്തികൾ ഇവിടെയുണ്ട്. 1995 മുതൽ സ്വാമി വിവേകാനന്ദ ജയന്തിയായ ജനുവരി 12 ദേശീയ യുവജനോത്സവമായി ആഘോഷിച്ചു വരുന്നു. ഈ വർഷം ജനുവരി 12 മുതൽ 16 ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇത്തവണ അവരുടെ പ്രമേയം ഇന്ത്യൻ യുവത്വത്തിന്റെ വികസന നൈപുണ്യവും സഹവർത്തിത്വവും എന്നതാണ്. എനിക്ക് കിട്ടിയ അറിവ് വച്ച് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി, ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും നിന്നുമായി 10,000 യുവാക്കൾ അതിൽ പങ്കെടുക്കുമെന്നാണ്. ഒരു ലഘുഭാരതം അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. ഒരു യുവഭാരതം. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വപ്നങ്ങളുടെ കുത്തൊഴുക്ക് കാണാൻ കഴിയും, തീരുമാനങ്ങളുടെ ശക്തി കാണാനാകും. ഈ യുവജനോത്സവത്തെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമോ? പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദി ആപ്പിലൂടെ നേരിട്ട് ബന്ധപ്പെടണമെന്നാണ്. ഞാൻ നിങ്ങളുടെ മനസ്സറിഞ്ഞ് അത് ദേശീയ യുവജനോത്സവത്തിൽ പ്രതിഫലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ സർക്കാരിന് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകാം. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദി ആപ്പിലൂടെ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനാണ് ദിലീപ് ചൗഹാൻ. അദ്ദേഹം തന്റെ സ്കൂളിൽ അക്സസിബിൾ ഇന്ത്യ ഡേ ആഘോഷിച്ചു. അതിനുശേഷം ഫോണിലൂടെ അദ്ദേഹം തന്റെ ആശയങ്ങൾ വ്യക്തമാക്കി. സർ, ഞങ്ങൾ സ്കൂളിൽ അക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ആഘോഷിച്ചു. ഞാൻ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനാണ്. ഏകദേശം 2,000 കുട്ടികളോട് ഭിന്നശേഷിയുള്ളവരെക്കുറിച്ച് സംസാരിച്ചു. ഭിന്നശേഷികളുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നും വിശദീകരിച്ചു. ആ കുട്ടികളുടെ പ്രതികരണം അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട കുട്ടികൾ മുന്നോട്ടു വന്നു. ഇത് താങ്കൾ മുൻകൈയെടുത്ത് നടത്തിയ പ്രവർത്തന ഫലമാണെന്ന് ഞാൻ കരുതുന്നു. ദിലീപ്ജി, താങ്കൾക്ക് 1,000 നന്ദി. താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ താങ്കൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു കാണുമല്ലോ. പലപ്പോഴും സമൂഹത്തിൽ ഇത്തരത്തിലുള്ളവരെ കാണുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മെ അലട്ടാറുണ്ട്. നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മൾ അവരോടുള്ള കാഴ്ചപ്പാട് വളർത്തിയെടുക്കും. ചിലർ അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചവരാകാം, ചിലർ ജന്മനാ പരിമിതിയുള്ളവരാകാം. ഇത്തരക്കാർക്കായി ലോകത്തിൽ പല പദപ്രയോഗങ്ങളും നിലവിലുണ്ട്. ആ പദപ്രയോഗത്തെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുമുണ്ട്. അപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഹേയ്, ഇത് ശരിയല്ല, ഇതവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്കല്ലേ. അതുകൊണ്ട് തന്നെ എത്രയോ വാക്കുകൾ അവർക്കായി കണ്ടെത്തിയിരിക്കുന്നു. ചിലപ്പോൾ വികലാംഗർ, ചിലപ്പോൾ അംഗവൈകല്യമുള്ളവർ, ചിലപ്പോൾ ഭിന്നശേഷിയുള്ളവർ, അങ്ങനെ എത്രയെത്ര വാക്കുകൾ. ഓരോ വാക്കിലും അതിൻ്റേതായ മഹത്വമുണ്ടെന്നുള്ളത് ശരി തന്നെ. ഈ വർഷം ഭാരത സർക്കാർ സുഗമ്യ ഭാരത് അഭിയാൻ ആരംഭിച്ചു. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് ചെന്നൈയിലുണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കം കാരണം എനിക്ക് ചെന്നൈയിൽ പോകേണ്ടി വന്നു. അതിനാൽ സുഗമ്യ ഭാരത് അഭിയാനിൽ എനിക്ക് പങ്കെടുക്കാനായില്ല. അതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എന്റേതായ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. ദൈവം ചിലർക്കെങ്കിലും ശാരീരികമായി ചില കുറവുകൾ നൽകിയിട്ടുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരവയവം കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുന്നുണ്ട്. അവരെ നാം വികലാംഗർ എന്ന് വിളിക്കുന്നു. പക്ഷേ അവരെ പരിചയപ്പെടുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത് ബാഹ്യമായി അവർക്ക് കുറവുകൾ ഉണ്ടെങ്കിലും ദൈവം അവർക്ക് സവിശേഷ ശക്തി നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായ ഒരു ശക്തി നിറച്ചിട്ടുണ്ട്. അത് കണ്ണുകൾ കൊണ്ട് കാണാനാകില്ല. അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നാം തിരിച്ചറിയുന്നു, ഹോ, ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ബാഹ്യമായി അംഗപരിമിതരായാലും അനുഭവത്തിലൂടെ അവർക്ക് സവിശേഷ ശക്തിയുണ്ടെന്ന്. ആ തിരിച്ചറിവിൽ നിന്നാണ് എനിക്ക് തോന്നിയത് വികലാംഗർ എന്ന പദത്തിന് പകരം ദിവ്യാംഗൻ എന്ന പദം എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഇവർ ഒന്നോ അതിലധികമോ അവയവങ്ങളിൽ നമുക്കില്ലാത്ത ദിവ്യശക്തി നേടിയവരാണ്. ഈ പദം ഞാൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് വികലാംഗൻ എന്ന പദത്തിന് പകരം ദിവ്യാംഗൻ എന്ന പദം പ്രചരിപ്പിച്ചുകൂടെ? ഇത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സുഗമ്യ ഭാരത് അഭിയാൻ തുടങ്ങിയല്ലോ. അതിലൂടെ എല്ലാവിധത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ഇവരെ സുഗമ്യതയിലേക്ക് കൊണ്ടുവരും. സ്കൂളുകളാകട്ടെ, ആശുപത്രികളാകട്ടെ, സർക്കാർ ഓഫീസുകളാകട്ടെ, ബസ് സ്റ്റേഷനാകട്ടെ, റെയിൽവേ സ്റ്റേഷനിലെ റാമ്പാകട്ടെ, പാർക്കിംഗ് മേഖലയാകട്ടെ, ലിഫ്റ്റാകട്ടെ, ബ്രെയിലി ലിപിയാകട്ടെ, ഇവയെല്ലാം ഇവർക്ക് സുഗമമാക്കാൻ ഇന്നവേഷൻ ആവശ്യമാണ്, സാങ്കേതിക വിദ്യ ആവശ്യമാണ്, വ്യവസ്ഥ ആവശ്യമാണ്, സംവേദനക്ഷമത ആവശ്യമാണ്. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ജനപങ്കാളിത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സർക്കാരിൻ്റെ പദ്ധതികൾ നിരന്തരം വന്നുപോകും. പക്ഷെ നമുക്ക് വേണ്ടത് പദ്ധതികളെ ജീവസ്സുറ്റതാക്കുക എന്നതാണ്. പദ്ധതികൾ അവസാന ഗുണഭോക്താവിലെത്തുന്നതുവരെ അവയുടെ ജീവൻ കാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഫയലുകൾ ചരമമടയാൻ പാടില്ല. യഥാർത്ഥത്തിൽ പദ്ധതികളൊക്കെ തന്നെ സാധാരണക്കാർക്കും ദളിതർക്കും വേണ്ടിയാണല്ലോ. പദ്ധതികളുടെ ശരിയായ അവകാശികൾക്ക് പ്രയോജനം എങ്ങനെ എത്തിക്കാമെന്നതിനെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഭാരത സർക്കാർ ഒരന്വേഷണം നടത്തി. നമ്മുടെ നാട്ടിൽ ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി നൽകാറുണ്ട്. കോടിക്കണക്കിന് രൂപ സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഗുണഭോക്താവിന് എത്തുന്നുണ്ടോ എന്നതിന് കൃത്യമായി കണക്കുകൾ ഉണ്ടായിരുന്നില്ല. ശരിയായ രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടുതന്നെ സർക്കാർ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആധാർ കാർഡ് യോജിപ്പിച്ചുകൊണ്ട് ജൻധൻ അക്കൗണ്ട് വഴി ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമിലൂടെ നേരിട്ട് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി എത്തിക്കുക എന്ന ദൗത്യം. ലോകത്തിലെ വിജയകരമായി നടത്തപ്പെട്ട ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം എന്ന പേരിൽ ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പഹൽ എന്ന പേരിലുള്ള ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നു. നവംബർ മാസം വരെ ഏകദേശം 15 കോടി LPG ഉപഭോക്താക്കൾ പഹൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ 15 കോടി ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി നേരിട്ട് ചെല്ലുന്നു. ഇടനിലക്കാരില്ല, ശുപാർശയില്ല, അഴിമതിക്ക് സാധ്യതയില്ല. ഒരു വശത്ത് ആധാർ കാർഡ് ക്യാമ്പയിൻ, മറുവശത്ത് ജൻധൻ അക്കൗണ്ട് തുറക്കൽ, പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ട് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കലും അവരെ ആധാറിലൂടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ തൊഴിലുറപ്പാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പണമിടപാടുകളെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. പലയിടങ്ങളിലും ഇപ്പോൾ പണം നേരിട്ട് തൊഴിലാളികളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനെക്കുറിച്ചും പരാതികളുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളിലൂടെ ഏകദേശം 40 കോടി രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 35 മുതൽ 40 വരെ പദ്ധതികൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതവാസികളെ, ജനുവരി 26 ഭാരത റിപ്പബ്ലിക്കിൻ്റെ സുവർണ നിമിഷങ്ങളാണല്ലോ. ഈ വർഷം നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ 125-ാം ജയന്തിയും ആഘോഷിക്കുന്നു. പാർലമെന്റിൽ 2 ദിവസങ്ങൾ ഭരണഘടനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്കായി മാറ്റിവെച്ചിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. ഓരോ പാർട്ടിയും ഓരോ സാമാജികനും ഭരണഘടനയുടെ പവിത്രതയെയും മഹത്വത്തെയും ശരിയായി മനസ്സിലാക്കേണ്ടതിനുള്ള ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ നമുക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. റിപ്പബ്ലിക് ദിനം ശരിയായ അർത്ഥത്തിൽ ജനങ്ങളെ നയങ്ങളോട് യോജിപ്പിക്കുമോ, അതോ നയങ്ങളെ ജനങ്ങളോട് യോജിപ്പിക്കുമോ? നമ്മുടെ ഭരണഘടന നമുക്ക് ധാരാളം അധികാരങ്ങൾ നൽകുന്നു. അതുകൊണ്ടുതന്നെ അധികാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭരണഘടന കടമകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. പക്ഷേ കടമകളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതലായി കടമകളെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് പരസ്യങ്ങളിലൂടെയും ചുവരെഴുത്തിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തുള്ളതുപോലെ നിത്യജീവിതത്തിലും കർത്തവ്യത്തെക്കുറിച്ച് നമുക്ക് വാചാലരായിക്കൂടാ? രാജ്യം ബാബാ സാഹേബ് അംബേദ്കറുടെ 125-ാം ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ ജനുവരി 26 ഒരു നിമിത്തമായി കണ്ടുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സംഘടനകൾക്കുള്ളിലും കർത്തവ്യങ്ങളെ അടിസ്ഥാനമാക്കി ചർച്ചകൾ സംഘടിപ്പിച്ചുകൂടാ? 125 കോടി ജനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചുവടുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയാൽ അതൊരു തീർത്താനാവാത്ത ചരിത്രമാകും. അതിനുള്ള ചർച്ചകളെങ്കിലും നമുക്ക് തുടങ്ങാം. ഈ ജനുവരി 26 മുൻപ് കർത്തവ്യത്തെക്കുറിച്ച് നിങ്ങളുടെ മാതൃഭാഷയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒരു ലേഖനം എഴുതി എനിക്ക് അയച്ചു തരിക. നിങ്ങളുടെ ചിന്താഗതി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MyGOV എന്ന പോർട്ടലിലേക്ക് അയയ്ക്കൂ. എന്റെ ദേശത്തിലെ യുവജനത കർത്തവ്യത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ എനിക്കാഗ്രഹമുണ്ട്. ഒരു ചെറിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള മഹാന്മാരുടെ പ്രതിമകളും അതിൻ്റെ ചുറ്റുവട്ടവും നമ്മുടെ പൗരന്മാരിലൂടെ സ്കൂൾ കോളേജ് കുട്ടികളിലൂടെ വൃത്തിയാക്കാൻ ശ്രമിച്ചുകൂടെ? ഇതൊരു ഗവൺമെൻറ് കാര്യമായല്ല ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. മഹാന്മാരുടെ പ്രതിമ സ്ഥാപിക്കാൻ എത്ര വൈകാരികമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത്, പക്ഷേ അത് കാത്തുസൂക്ഷിക്കുന്നതിൽ നമ്മൾ ഉദാസീനരാകുന്നു. ജനപങ്കാളിത്തത്തിലൂടെ ഈ വരുന്ന ജനുവരി 26 മഹാപുരുഷന്മാരുടെ പ്രതിമകൾ വൃത്തിയാക്കി ആചരിച്ചുകൊണ്ട് നമുക്കിത് ഒരു പതിവ് രീതിയാക്കി മാറ്റാൻ കഴിയില്ലേ? പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി 2016 പുതുവത്സരാശംസകൾ. നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.